നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്നാദ്യം വായനാസ്വാദനം, മലയാള സാഹിത്യത്തിലെ തിരഞ്ഞെടുത്ത കൃതികൾ പരിചയപ്പെടുത്തുന്ന പരമ്പര. അവതരണം സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ സിബി ടി മാത്യു. തുടർന്ന് ഔട്ട്ഡേറ്റഡ് കാസറ്റ്. സിനിമാ ഗാനങ്ങളെ അധിഷ്ഠിതമാക്കിയ ഈ പരിപാടി അവതരിപ്പിക്കുന്നത് AR. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൌസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ആതിര ഗണേഷ്, നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-5747-22. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. ഫോൺ നമ്പർ 0921-84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്റ്റൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
അല്ല, വിസ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തോ?
ഇല്ല, ഞാൻ ആകെ കൺഫ്യൂസ്ഡ്.
എന്തിന്? നമ്മുടെ സ്വന്തം മലയാളി ഇമിഗ്രേഷൻ അഡ്വൈസർ ആതിര ഗണേഷിനെ വിളിക്കൂ. സ്റ്റുഡന്റ് വിസ മുതൽ റെസിഡൻസി വരെ എല്ലാം ഈസിയായി ചെയ്തുതരും. 0223684349 നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്. നെസ്റ്റ ബെസ്റ്റ.
പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വായനാസ്വാദനം എന്ന പരിപാടിയുടെ പുതിയ ഒരധ്യായത്തിലേക്ക് സ്വാഗതം. വരകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും മലയാള മണ്ണിന് ചൈതന്യമുണ്ടാക്കിയ പ്രതിഭാശാലിയായ ഒരു രചയിതാവാണ് OV വിജയൻ. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് വിളിക്കാവുന്ന ഖസാക്കിന്റെ ഇതിഹാസം എന്ന പ്രകൃഷ്ടമായ നോവലിന്റെ വായനാനുഭവമാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുക. ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്താണ് ഞാൻ OV വിജയനെ വായിച്ച് തുടങ്ങുന്നത്. അക്കാലത്തെ സൗഹൃദ സദസ്സുകളിൽ സാഹിത്യവും വീരസ്യവും വിളമ്പണമെങ്കിൽ ഖസാക്ക് പോലെയുള്ള ക്ലാസിക്കുകൾ വായിച്ചിരിക്കണം. മാപ്രസിദ്ധീകരണങ്ങളുടെ അടിയൊഴുക്കിൽപ്പെട്ട് വായനാസ്വാദനം ലളിതവും ചേതോഹരവുമായ ഒരു കാലത്താണ് അല്പം ഇരുത്തം വന്ന ഭാഷയുടെയും ചിന്തയുടെയും രമ്യഹർമ്യങ്ങൾ പോലെ അതിഭാവുകങ്ങളില്ലാത്ത തീക്ഷ്ണവും തീവ്രവുമായ രചനകൾ സാഹിത്യ ലോകത്തേക്ക് വിപ്ലവം സൃഷ്ടിക്കുന്നത്. അത്തരം ഒരു ഉദാത്തമായ സൃഷ്ടിയാണ് ഖസാക്കിന്റെ ഇതിഹാസം. ഖസാക്കിലേക്ക് പോകും മുമ്പ് നമുക്ക് OV വിജയൻ എന്ന പ്രതിഭയെ, അദ്ദേഹം സൃഷ്ടിച്ച ലോകത്തെ ഒന്ന് പരിചയപ്പെടാം. ഒറ്റപ്ലാക്കൽ വേലുക്കുട്ടി വിജയൻ എന്ന OV വിജയൻ കാർട്ടൂണിസ്റ്റ്, എഴുത്തുകാരൻ, ചിന്തകൻ, കഥാകാരൻ, നോവലിസ്റ്റ്, പത്രപ്രവർത്തകൻ, സാമൂഹ്യ വിചാരകൻ, രാഷ്ട്രീയ വിമർശകൻ തുടങ്ങി ഒട്ടനവധി സർഗാത്മക സൃഷ്ടിയുടെ പാരമ്യത്തിൽ വിരാജിച്ചിരുന്ന രാജശില്പിയായ ഒരു വ്യക്തി പ്രഭാവമാണ് OV വിജയൻ. പാലക്കാട് വിക്ടോറിയ കോളേജ്, പ്രസിഡൻസി കോളേജ് തുടങ്ങിയ ഇടങ്ങളിൽ ഉപരിപഠനം പൂർത്തിയാക്കിയ വിജയൻ അക്കാലത്ത് അധ്യാപനം എന്ന ഒരു വിദ്യ കൂടി ഒന്ന് പയറ്റി നോക്കിയിട്ടുണ്ട്. വളരെ രസകരമായ ഒരു കാര്യം, MT വാസുദേവൻ നായർ എന്ന ലോകോത്തര സാഹിത്യകാരനെ കുറച്ചു കാലം പഠിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം കൂടെ OV വിജയന് വന്നു ചേർന്നിട്ട് ഉണ്ട് എന്നുള്ളതാണ്. സ്വതന്ത്രമായ ഒരു ലോകം സ്വപ്നം കണ്ട വിജയൻ പിന്നെ ഒരു പത്രപ്രവർത്തകനായി മാറ്റപ്പെട്ടു. അക്കാലത്ത് അദ്ദേഹം പേരെടുത്ത ഒരു കാർട്ടൂണിസ്റ്റായും അറിയപ്പെടാൻ തുടങ്ങിയിരുന്നു. വാക്കുകൾക്ക് മുനമൂർച്ചയും കൊണ്ടാൽ കൊള്ളുന്നിടം മുറിയുന്ന കൂർത്ത വാക്കുകൾ കൊണ്ട് കഥ പറയുവാനുള്ള പാഠവും അദ്ദേഹം ആർജിച്ചിരുന്നു. കാമ്പുള്ള കഥയും കാതിലുള്ള കഥാഖ്യാനം കൊണ്ടും പെട്ടെന്നാണ് അദ്ദേഹം ജനമനസ്സുകളിൽ ഇടം പിടിച്ചത്. ഒ വി വിജയൻ എന്ന മലയാള സാഹിത്യകാരന്റെ മാസ്റ്റർ പീസ് നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന് ഞാൻ പറഞ്ഞു. മലയാള നോവൽ സാഹിത്യ ചരിത്രത്തെ ഖസാക്കിന് മുൻപും ഖസാക്കിന് പിൻപും എന്ന് നെടുകെ പകുത്ത കൃതിയെന്ന് ഈ നോവലിനെ അക്കാലത്തെ സാഹിത്യ വിമർശകർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഒ വി വിജയന്റെ ആദ്യത്തെ നോവലായ ഖസാക്കിന്റെ ഇതിഹാസം അതിന്റെ ഭാഷാപരവും പ്രമേയപരവുമായ ഔന്നിത്യം കൊണ്ട് മലയാളത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഉന്നതമായ ഒരു കൃതിയായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ വായിച്ചതിനു ശേഷം ഖസാക്കിനോട് അനുരാഗബന്ധമുള്ള ഒരു തലമുറ നമ്മുടെ നാട്ടിൽ അക്കാലം മുതൽ ഇക്കാലം വരെ ഉണ്ടായിട്ടുണ്ട്. ഇന്നും DC ഏറ്റവും കൂടുതൽ വിൽക്കുന്ന നോവൽ സാഹിത്യത്തിലെ ഒരു പീസ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഒ.വി. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസമാണ്. ഖസാക്ക് ഭാവനയുടെ ഭൂപടമാണ്. രൂപങ്ങളുടെ സംഘനൃത്തമാടുന്ന ഒരിടമായിട്ടാണ് നമുക്കിതിനെ മനസ്സിലാകുന്നത്. അതുവരെ ആരും പറയാത്ത ഒരു ലോകം. പാലക്കാടൻ ചുരത്തിന്റെ അടിവാരത്തിലെങ്ങോ ഉള്ള ഖസാക്ക് എന്ന ഗ്രാമമാണ് നോവലിന്റെ പ്രവിശ്യ. കാറ്റ് ചൂളം കുത്തുന്ന കരിമ്പനകൾ നിറഞ്ഞ ഖസാക്ക് എന്ന് നമ്മൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭീകരത, അഥവാ അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചിത്രത്തിന്റെ ആവിഷ്കാരം, അതാണ് ഖസാക്ക് എന്ന് പറയുന്നത്. വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങളുടെ പരിസരങ്ങളുടെ ബഹുസ്വരതയുടെ ഭൂമികയാണ് ഖസാക്ക്. സംഘടിത ശക്തികളുടെ ഏറ്റുമുട്ടലുകൾ ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ, അക്കാലത്ത് പല നോവലുകളിലും സംഘടിത ശക്തികളുടെ ഏറ്റുമുട്ടലുകൾ നിരന്തരമായി പ്രതിപാദ്യ വിഷയമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണെന്ന് ഓർക്കണം. സംഘടിത ശക്തികളുടെ ഏറ്റുമുട്ടലുകളില്ലാതെ താഴേക്കിടയിലുള്ള ജീവിത സങ്കേതമാണ് ഖസാക്ക് എന്ന് ഉറക്കെ പറയുവാൻ പറ്റുന്ന ഒരു ഭൂവിടം. പ്രേതങ്ങളും ഭൂതങ്ങളും ഉള്ള നാട്, ജീവിക്കുന്ന പച്ചയായ മനുഷ്യരുടെ താവളം, ഉടലു തൊട്ട് ഉയരോളം കോൾമയർ കൊള്ളിക്കുന്ന ജീവിതാനുഭവങ്ങളുടെ സംഘർഷ ഭൂമികയാണ് ഖസാക്ക്. അയഥാർത്ഥവും യാഥാർത്ഥ്യവും തമ്മിൽ ചരടുകോർക്കുന്ന മാന്ത്രികമായ നിമിഷങ്ങൾ നമുക്ക് നൽകുന്ന മാജിക്കൽ റിയലിസം എന്ന സങ്കേതത്തിലേക്ക് ഈ നോവൽ ശാഖയെ കൊണ്ടുപോകുവാൻ തരത്തിൽ അതിനെ രൂപപ്പെടുത്തി എഴുതിയിരിക്കുന്ന ഒരു തട്ടകവും കൂടിയാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ. കഥ എഴുതിയ പശ്ചാത്തലത്തിലേക്ക് നോക്കിയാൽ, ഒരു കൂട്ടം സർഗ പ്രതിഭകളുടെ ഇടയിൽ മിന്നിത്തിളങ്ങിയ ഒരു വ്യക്തിയായിരുന്നു ഒ.വി. വിജയൻ എന്ന എഴുത്തുകാരൻ. അക്കാലത്ത് എം മുകുന്ദൻ, കാക്കനാടൻ, VK സക്കറിയ തുടങ്ങിയ സമകാലികരായ എഴുത്തുകാർ ഡൽഹിയിൽ താമസിക്കുന്ന കാലം. അവർ ഡൽഹിയിലെ സത്രങ്ങളിലും ചായക്കടകളിലും തെരുവോരങ്ങളിലും ഒത്തുകൂടി സാഹിത്യവും രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. പാരീസിൽ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾക്ക് ഇടയിലുള്ള ഇടവേളകളിൽ ഒട്ടനവധി അമേരിക്കൻ എഴുത്തുകാർ താമസിച്ച് സാഹിത്യ സംവാദങ്ങളിലും സാഹിത്യ രചനയിലും ഏർപ്പെട്ടതിനോട് ഇതിനെ സാമ്യം കാണുന്നതിൽ തെറ്റില്ല. അന്ന് പ്രമുഖ ഇംഗ്ലീഷ് പത്രങ്ങളിലെ അറിയപ്പെടുന്ന കാർട്ടൂണിസ്റ്റ് ആയിരുന്നു ഒ.വി. വിജയൻ. വിജയന്റെ സഹോദരിയുടെ പാലക്കാട്ടെ വീട്ടിൽ വിജയൻ അവധിക്കാലത്ത് വന്ന് താമസിക്കാറുണ്ടായിരുന്നു. അവിടുത്തെ ഗ്രാമീണ പശ്ചാത്തലങ്ങളാണ് വിജയന്റെ കഥയ്ക്ക് അടിവേരുകൾ തീർത്തത് എന്ന് ഒരു പറച്ചിൽ സാഹിത്യകാരന്മാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരുന്ന മനുഷ്യരുമായി സാമ്യമുണ്ടോ എന്ന് വ്യക്തവുമല്ല. ഖസാക്കിന്റെ ഇതിഹാസം എന്ന പുസ്തകം എഴുതി ഏകദേശം 12 വർഷത്തോളം അദ്ദേഹം കൈയെഴുത്തു പ്രതി പ്രസിദ്ധീകരിക്കാതെ കൊണ്ടുനടന്നു. ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരുടെ സൗഹൃദ സദസ്സുകളിൽ ആ കഥ വായിക്കാറുണ്ടായിരുന്നു. 1968 കാലഘട്ടത്തിലാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഖസാക്കിന്റെ ഇതിഹാസം കണ്ണശ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അതിനുശേഷം 1969 സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഖസാക്കിന്റെ ഇതിഹാസം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ കുറെ പതിപ്പുകൾക്ക് കവർ വരച്ചിരിക്കുന്നത് ഇതിന്റെ എഴുത്തുകാരനായ ഒ.വി. വിജയൻ തന്നെ ആണ്. പാലക്കാടൻ ചുരത്തിന്റെ അടിവാരത്തെങ്ങുമുള്ള ഖസാക്ക് എന്ന ഗ്രാമമാണ് നോവലിന്റെ ഭൂമിക. ചുരം കടന്നുവരുന്ന പാലക്കാടൻ കാറ്റ്, ചൂളം കുത്തുന്ന കരിമ്പനകൾ നിറഞ്ഞ ഖസാക്ക്, പരിഷ്കാരം തീരെ ബാധിക്കാത്ത റാവുത്തരന്മാരുടെയും തീയന്മാരുടെയും ഗ്രാമമാണ് എന്ന് പറയുന്നു. ചെതിലിമലയുടെ മിന്നാരങ്ങളിൽ കണ്ണുനിട്ട് കിടക്കുന്ന ഷെയ്ഖിന്റെ കല്ലറയിലും രാജാവിന്റെ പള്ളിയിലും അറബിക്കുളത്തിലും പോതി കുടിപാർക്കുന്ന പുളിക്കുമ്പത്തുമൊക്കെ ചരിത്രങ്ങളും മിത്തുകളും ഒളിപ്പിച്ച പ്രാചീനമായ ആ ഗ്രാമത്തിലേക്ക് സർക്കാരിന്റെ സാക്ഷരതാ പരിപാടിയുടെ ഭാഗമായി ഏകാധ്യാപക വിദ്യാലയം സ്ഥാപിക്കുവാനെത്തുന്ന രവി എന്ന അധ്യാപകനിൽ നിന്നുമാണ് കഥ ആരംഭിക്കുന്നത്. രവി എന്ന അധ്യാപകൻ ഈ ഖസാക്കിലേക്ക് വരുവാനുള്ള ചില കാരണങ്ങൾ ഈ കഥ പിന്നീട് നമുക്ക് റിവീല് ചെയ്ത് തരുന്നുണ്ട്. കഥ ആരംഭിക്കുന്നു എന്ന് പറയാമെങ്കിലും ഇത് രേഖീയമായ ഒരു കഥയല്ല. കുറെ ഉപകഥകളിലൂടെ, കുറെ മനുഷ്യരുടെ പച്ചയായ ജീവിതങ്ങളിലൂടെ ഒരു ഗ്രാമത്തിന്റെ വല്ലാത്ത കഥ ചുരുളഴിക്കുകയാണ് ഈ നോവൽ ചെയ്യുന്നത്. അതിനൊപ്പം രവിയുടെ നിഗൂഢമായ ജീവിത വഴിത്താരകളും ചിന്താസരണികളും അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥകളും അവസ്ഥാവിശേഷങ്ങളും വെളിവാക്കുകൂടി ചെയ്യുന്നുണ്ട്. രവി എന്ന അധ്യാപകൻ സ്ഥലത്തെ പ്രമാണിയായ ശിവരാമൻ നായരുടെ ഞാറ്റുപുരയിൽ ഏകാധ്യാപക വിദ്യാലയം ആരംഭിക്കുന്നു. നാഗരിക സംസ്കൃതിയുടെ അടയാളമായ ഏകാധ്യാപക വിദ്യാലയത്തിൽ കുട്ടികളെല്ലാം ചേരുന്നതോടെ ഗ്രാമത്തിലെ മതപാഠശാലകളായ ഓത്തുപള്ളിയും അതിലെ അധ്യാപകനും മത പുരോഹിതനുമായ അള്ളാപ്പിച്ച മുല്ലാക്കയും ഉപേക്ഷിക്കപ്പെടുന്നു. പിന്നീട് മുല്ലാക്ക രവിയുടെ തന്നെ വിദ്യാലയത്തിലെ തൂപ്പുജോലിക്കാരനാവുന്നു എന്നും ഈ നോവൽ വ്യക്തമാക്കുന്നുണ്ട്. ഒറ്റ അധ്യാപകനായ രവി ആ ഗ്രാമത്തിലെ നാഗരികതയുടെ ശിലാസ്ഥാപകനാവുകയാണ്. ഖസാക്കിലെ ജീവിതത്തിൽ അയാൾ മാധവൻ നായർ, കുപ്പുവച്ചൻ, അപ്പുക്കിളി, നൈജാമലി, മൈമുന, കുഞ്ഞാമിന തുടങ്ങിയ ഒരുപാട് ഒരുപാട് ആളുകളുമായി പരിചയപ്പെടുകയും ഇടപഴകുകയും ചെയ്യുന്നു. മൊല്ലാക്ക വളർത്തിയ അനാഥനായ നൈജാമലി മൊല്ലാക്കയുടെ മകളും സുന്ദരിയുമായ മൈമുനയെ പ്രണയിച്ചതും മൊല്ലാക്ക മൈമുനയെ ചുക്രു റാവുത്തർ എന്ന മൈമുനയേക്കാൾ ഒട്ടേറെ പ്രായം ചെന്ന രണ്ടാം കെട്ടുകാരനെ വിവാഹം കഴിച്ചു കൊടുത്തതും അതിൽ പ്രതിഷേധിച്ച് നൈജാമലി വിപ്ലവകാരിയും കമ്മ്യൂണിസ്റ്റുമൊക്കെ ആയ ചരിത്രം ഖസാക്കിന്റെ പല കഥകളിൽ ഒന്നാണ്. നോവലിന്റെ വർത്തമാന കാലത്തിൽ നൈജാമലി ഖസാക്കിലെ പുതിയ മതോപുരോഹിതനായ ഖാലിയാരാണ്. ഖസാക്കിലെ ജീവിതത്തിൽ രവിയുടെ ഓർമ്മകളുടെ അയാളുടെ ഭൂതകാലത്തേക്കുള്ള ചിത്രം വ്യക്തമാവുന്നുണ്ട്. രോഗിയായ അച്ഛന്റെ രണ്ടാം ഭാര്യയുമായി തനിക്കൊരു അവിഹിതത്തിൽ ഏർപ്പെട്ടതിലുള്ള കുറ്റബോധം, ആ കുറ്റബോധം നിമിത്തം മദ്രാശിയിലെ ബിരുദ പഠനം പാതിവഴിക്കുപേക്ഷിച്ച് പാപമോചനാർത്ഥം പല നാടുകളിൽ അലഞ്ഞു നടന്ന രവി ഒടുവിൽ അയാൾ എത്തിച്ചേർന്നത് ഖസാക്ക് എന്ന തട്ടകത്തിലാണ്. ഖസാക്കിൽ ഉള്ളിലിരിയുന്ന പാപബോധത്തിൽ കഴിയുമ്പോഴും അയാൾക്ക് അഭിനിവേശങ്ങൾ ഒഴിവാക്കാനാവുന്നില്ല. അയാളുടെ രതി വിചാരങ്ങളും രതി സുഖങ്ങളും അത് ഖസാക്കിന്റെ സ്ത്രീകളായ മൈമുനയിലേക്കും കേശിയിലേക്കും പടരുന്നു എന്ന് നോവൽ പറഞ്ഞു തരുന്നു. ഓരോ രതിക്ക് ശേഷവും വർദ്ധിതമായ പാപചിന്തകളോടെ രവി ജീവിതത്തെ നോക്കിക്കാണുന്നു. വിദ്യാഭ്യാസ കാലത്തെ കാമുകിയായ രവിക്ക് വേണ്ടി തന്റെ മനസ്സും ശരീരവും അനാകൃതമായി സൂക്ഷിച്ച പത്മയുടെ സ്നേഹവും ശരീരവും പോലും രവിക്ക് വിരസമായി തീരുന്നു എന്ന് നോവൽ പറയുന്നു. ജീവിതത്തിന്റെ അർത്ഥങ്ങളെക്കുറിച്ചും അർത്ഥശൂന്യതകളെക്കുറിച്ചും അയാൾ ചിന്തിക്കുന്നു. അയാൾ ആത്മനിരാശത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നു. തന്റെ വിദ്യാർത്ഥിനിയായ ബാല്യത്തിന്റെ അവസാന പടവിലെത്തിയ നിഷ്കളങ്കയായ കുഞ്ഞാമിന തന്റെ കൈകളിലേക്ക് ഋതുമതിയാകുമ്പോൾ പാപബോധവും പാപഭയവും രവിയെ ഉത്കടമായി പിടികൂടുന്നു. പാപങ്ങളുടെ കണക്കുകൾ വർദ്ധിക്കുവാതിരിക്കുവാൻ വേണ്ടി രവി ഒടുവിൽ ഖസാക്ക് വിടുവാൻ തീരുമാനിക്കുന്നു. ആധുനിക വിദ്യാഭ്യാസം നേടിയ ഒരു അധ്യാപകനായ രവി തന്റെ കുറ്റബോധത്തിന്റെ മറവിൽ ജീവിക്കുമ്പോഴും പാപങ്ങളിൽ നിന്നും പാപങ്ങളിലേക്ക്, ലൈംഗിക പാപങ്ങളിലേക്ക് കൂപ്പുകുത്തുമ്പോഴും അതിൽ നിന്നും മുക്തനാവാതെ അതിൽ തന്നെ വീണ്ടും കൂപ്പുകുത്തുന്ന മാനസികമായ ഒരു വല്ലാത്ത ഭൂതായനങ്ങളിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രത്തെ കൊണ്ട് വല്ലാത്ത മനുഷ്യൻ യാത്ര ചെയ്യുന്ന വല്ലാത്ത ഇടങ്ങളെക്കുറിച്ച്, തലങ്ങളെക്കുറിച്ച്, അവന്റെ സ്വത്വബോധത്തെക്കുറിച്ച്, അവന്റെ ഇല്ലായ്മകളെക്കുറിച്ച്, അവന്റെ ദാരിദ്ര്യത്തെ പറ്റിയൊക്കെ ആണ് ഈ ഖസാക്കിന്റെ ഇതിഹാസം ചർച്ച ചെയ്യുന്നത്. പിന്നോക്ക ആദിവാസി ഗ്രാമത്തിൽ ചെന്ന് അവരെ നവീകരിക്കാനെത്തുന്ന രവി എന്ന അധ്യാപകൻ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് നിവതിക്കുന്ന കാഴ്ചയാണ് ഈ നോവൽ നമുക്ക് കാണിച്ചു തരുന്നത്. പൊതുവെ പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിലെ അസ്തിത്വ വിഷാദവും പാപബോധവുമാണ് ഈ നോവലിന്റെ അന്തർധാരയെന്ന് പൊതുവിൽ പറയാവുന്നതാണ്. പാപത്തിൽ നിന്ന് പാപത്തിലേക്കുള്ള പ്രയാണത്തിലൂടെ ജീവിതത്തിന്റെ അർത്ഥങ്ങൾ അന്വേഷിക്കുന്ന ഒരു പര്യവേഷകനാണ് ഖസാക്കിലെ രവി എന്ന് പറഞ്ഞാൽ തെറ്റില്ല. സങ്കീർണമായ ഒരുപടി മാനസിക തലങ്ങൾ നമുക്ക് ഈ നോവലിൽ അനുഭവ ഭേദ്യമാകും. പുണ്യപാപ ചിന്തകളാൽ മതിക്കപ്പെടുന്ന രവി, പുണ്യ പാപ സങ്കല്പങ്ങളെ അപ്രസക്തമാക്കുന്ന മൈമുന, വ്യവസ്ഥാപിത ആത്മാർത്ഥ പ്രണയത്തിന്റെ മാതൃകയായ പത്മ, നിഷ്കളങ്കവും വിശുദ്ധവുമായ സ്നേഹത്തിന്റെ മൂർത്ത ഭാവമായ കുഞ്ഞാമിന, അങ്ങനെ സ്നേഹത്തിന്റെയും ധർമ്മങ്ങളുടെയും പുണ്യപാപ സങ്കല്പങ്ങളുടെയും ജീവിത യാഥാർത്ഥ്യങ്ങളുടെയും വിവിധ വശങ്ങൾ സന്ദേഹിയായ വിജയൻ ഖസാക്കിലൂടെ അന്വേഷിക്കുന്നു. ഇവയ്ക്കൊന്നും ലളിതമായ സ്പഷ്ടമായ ഉത്തരങ്ങൾ ഈ എഴുത്തുകാരൻ എങ്ങും പറയുന്നില്ല. അത് വായനക്കാരനായ ഞാനും നിങ്ങളും കണ്ടെത്തേണ്ട ഒരിടമാണ്. കഥ വായനക്കാരന് വിട്ടുകൊടുക്കുന്ന, നിങ്ങൾക്ക് വ്യാഖ്യാനിക്കുവാൻ വിട്ടുതരുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്താ പ്രക്രിയയിലൂടെ ഇതിലെ കഥാവസ്ഥയെ അനാവരണം ചെയ്ത് അത് ഇന്റർപ്രറ്റ് ചെയ്യുവാനുള്ള ഒരു തലം നിർബന്ധമായി എഴുത്തുകാരൻ വായനക്കാരന് വിട്ടുതരുന്ന മാന്ത്രിക നിലയിൽ വിജയൻ ഈ നോവലിനെ പ്രതിഷ്ഠിക്കുകയാണ്. ഖസാക്ക് എന്ന ഭൂമിയയിൽ രവി എന്ന അധ്യാപകൻ അരുതാത്തതൊക്കെ ചെയ്തതിന്റെ പാപബോധം മൂലം വർദ്ധിതമായ പാപ ചിന്തകളോടെ രവി ജീവിതത്തെ നോക്കിക്കാണുകയും ഈ നാട്, ഖസാക്ക് എന്ന നാട് വിടണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പാപങ്ങളുടെ കണക്കുകൾ വർദ്ധിക്കുവാതിരിക്കുവാൻ വേണ്ടി രവി ഒടുവിൽ ഖസാക്ക് വിടുകയാണ്. കാലവർഷത്തിൽ രവി ബസ് കാത്ത് കിടക്കുന്നിടത്ത് നോവൽ അവസാനിക്കുകയാണ്. ഖസാക്കിന്റെ ഇതിഹാസത്തിലെ ചില വരികൾ വായിച്ചുകൊണ്ട് തന്നെ ഞാനിത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മഴ പെയ്യുന്നു, മഴ മാത്രമേയുള്ളൂ. ആരോഹണമില്ലാത്ത, അവരോഹണമില്ലാത്ത കാലവർഷത്തിന്റെ വെളുത്ത മഴ. മഴ ഉറങ്ങി, മഴ ചെറുതായി. രവി ചാഞ്ഞുകിടന്നു. അയാൾ ചിരിച്ചു. അനാദിയായ മഴവെള്ളത്തിന്റെ സ്പർശം. ചുറ്റും പുൽക്കൊടികൾ മുളപൊട്ടി. രോമകൂപങ്ങളിലൂടെ പുൽക്കൊടികൾ വളർന്നു. മുകളിൽ വെളുത്ത കാലവർഷം പെരുവിരലോളം ചുരുങ്ങി. ബസ് വരാനായി രവി കാത്തുകിടന്നു. ഖസാക്കിന്റെ ഇതിഹാസം നമ്മൾക്ക് തരുന്നത് ചടുലമായ വായന അനുഭവവും വായന ആസ്വാദനവുമാണ്. ഒരുപക്ഷെ അക്കാലത്ത് ഇത്ര കണ്ട് തീവ്രമായ ഒരു നോവൽ മറ്റാരും എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ട് തന്നെയാവണം ആശാമേനോൻ എന്ന വലിയ എഴുത്തുകാരൻ, ചിന്തകൻ പുതിയ കാവ്യ വിപ്ലവം കൊണ്ടുവരികയാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന് അക്കാലത്ത് കുറിക്കുവാനിടയായത്. അതുപോലെ സാഹിത്യ വിമർശകനായ കെ പി അപ്പൻ നിരാന്തത്തിന്റെ ചിരി എന്ന ഒരു അധ്യായം തന്നെ ഈ നോവലിനെ പറ്റി എഴുതിയിട്ടുണ്ട് പോലും. ഒരിക്കൽ ഒ വി വിജയനെ സന്ദർശിച്ച ജോൺ പോൾ എന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞത് ഇങ്ങനെയാണ്. വളരെ സ്ഥൂലിച്ച ശരീരവും മുനിയെപ്പോലെ ചടഞ്ഞിരിക്കുകയും നേർത്ത് ബലഹീനങ്ങളായ കൈയും വിരലുകളുമുള്ള വ്യക്തിയാണ് വിജയൻ. പക്ഷേ അദ്ദേഹത്തിന്റെ വിരലുകൾക്കിടയിലിരുന്ന് പേന സംസാരിക്കുമ്പോൾ അതൊരു വലിയ കൊടുവാളായി മാറുകയാണ്. അവിടെ വിപ്ലവ വീര്യങ്ങളുള്ള സൃഷ്ടികൾ വിരിഞ്ഞു വരികയാണ്. ഈ ഒ വി വിജയൻ അധികം നോവലുകൾ എഴുതിയിട്ടില്ല. ഖസാക്കിന്റെ ഇതിഹാസം, ധർമ്മപുരാണം, ഗുരുസാഗരം, ദ സാഗ ഓഫ് ധർമ്മപുരി, ആഫ്റ്റർ ദ പ്രവാചകന്റെ വഴി, മധുരം, ഗായതി തുടങ്ങിയ വിരലിലെണ്ണാവുന്ന നോവലുകൾ മാത്രമാണ് ഒ വി വിജയന്റേതായിട്ട് ഉള്ളത്. പക്ഷെ അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ചെറുകഥകൾ, ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിലെ 10 ചെറുകഥകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് ഒ വി വിജയന്റെ കാറ്റുപറഞ്ഞ കഥ ആയിരിക്കണം. ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്ക്, ബാലബോധിനി, അശാന്തി, കാറ്റുപറഞ്ഞ കഥ, കടൽ തീരത്ത്, ഭൂതപ്രബന്ധവും മറ്റു കഥകളും, കഥാബീജങ്ങൾ തുടങ്ങിയ ചുരുക്കത്തിലെണ്ണാവുന്ന ചെറുകഥകളുടെ സമാഹാരങ്ങൾ മാത്രമേ ഒ വി വിജയന്റേതായിട്ടുള്ളൂ. വെങ്കടേഷ് ഗുൽക്കർ മറാത്തിയിൽ എഴുതിയ ബംഗർവാടിയുടെ മറ്റൊരു രൂപമാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന വിമർശനം പ്രൊഫസർ ജി എൻ പണിക്കർ അക്കാലത്ത് ആരോപിച്ചിരുന്നു. പക്ഷേ മലയാളക്കര ഖസാക്കിനെയും ഖസാക്കിന്റെ നായകൻ രവി എന്ന പച്ചയായ മനുഷ്യനെയും നെഞ്ചിലേറ്റി എന്നതാണ് സത്യം. സാഹിതീയമായ മൂല്യങ്ങൾ, ഭാഷയുടെ ചാതുര്യം, വാക്കുകളുടെ കടലിളക്കം ഒക്കെ പഠന വിധേയമായ ഒരു സാഹിത്യ രൂപമാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന് ഓർക്കണം. ആഖ്യായകനായ ഒ വി വിജയനെയാണോ കഥാകാരനായ ഒ വി വിജയനെയാണോ നമ്മളൊക്കെ ഇഷ്ടപ്പെട്ടത് എന്ന ഒരു ചോദ്യത്തിന് ഒരുപക്ഷെ ഉത്തരം കഥാകാരനായ ഒ വി വിജയൻ എന്നതായിരിക്കാം. മുട്ടത്ത് വർക്കിയുടെ രചനകൾ വായിച്ച് ഭാഷ മിനുക്കിയെടുത്ത ആളാണ് താനെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒ വി വിജയൻ അദ്ദേഹത്തിന്റെ വരകളും കാർട്ടൂണുകളും ലോകപ്രശസ്തമാണ് എന്നുകൂടി നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. കാലത്തിന്റെ താളിൽ എക്കാലവും ഇടം പിടിക്കുന്ന ഖസാക്കിന്റെ ഇതിഹാസം വായിക്കുക മാത്രമല്ല, വായിച്ച് രസിച്ചതിനപ്പുറമായി പുസ്തക ശേഖരത്തിൽ ആദരപൂർവം വെക്കാൻ പറ്റുന്ന അക്ഷര ഖനി കൂടിയാണ് ഈ പുസ്തകം. കാലത്തിന്റെ താളിൽ എക്കാലവും ഇടം പിടിക്കുന്ന ഖസാക്കിന്റെ ഇതിഹാസം വായിച്ച് അനുഭവിക്കുക, ആസ്വദിക്കുക എന്നതിൽ അപ്പുറത്തായി ഒരു വിലപ്പെട്ട അക്ഷരഖനിയായി സൂക്ഷിക്കേണ്ട ഒന്നുകൂടിയാണ് എന്ന് ഓർപ്പിച്ച് വളരെ ഉദാത്തമായ ഒരു രചനയും വളരെ വ്യത്യസ്തമായ ഒരു വായന അനുഭവവും ആസ്വാദനവുമാണ് ഈ പുസ്തകം എക്കാലത്തും എനിക്ക് നൽകിയിട്ടുള്ളത് എന്ന് ഒന്നുകൂടെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വായനാസ്വാദനം അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.
നിങ്ങൾ ഇതുവരെ കേട്ടത് സിബി ടി മാത്യു അവതരിപ്പിച്ച വായനാസ്വാദനം. പുതിയ ഒരു സാഹിത്യ നിരൂപണവുമായി വായനാസ്വാദനം അടുത്ത മാസം വീണ്ടും നിങ്ങളുടെ മലയാളം FM-ൽ കേൾക്കാം. ഇനി കമ്മ്യൂണിറ്റി അറിയിപ്പുകൾ. May 17 ശനിയാഴ്ച വൈകുന്നേരം 6 PM ബ്ലൂമൂൺ പ്രൊഡക്ഷൻസ്, കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസും ഒത്തുചേർന്ന് വെസ്റ്റ്ലേക്ക് ഗേൾസ് ഹൈസ്കൂൾ ഇവന്റ് സെന്റർ തകപുണയിൽ സംഗീത സന്ധ്യ നടത്തപ്പെടുന്നു. സംഗീതജ്ഞർ, ഗായകർ, ഡാൻസ് ടീമുകൾ എന്നിങ്ങനെ 25 ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന ഈ അസാധാരണമായ സംഗീതാനുഭവത്തിനുള്ള ടിക്കറ്റുകൾക്ക് ബ്ലൂമൂൺ പ്രൊഡക്ഷൻസിന് ബന്ധപ്പെടാവുന്നതാണ്. കോൺടാക്ട് നമ്പർ 02-477-6653. ഇത് സെയിന്റ് ജോൺ ഫണ്ട് റേസിംഗ് ഇവന്റ് ആണെന്ന് സംഘാടകർ അറിയിക്കുന്നു. ഇനി കേൾക്കാം ഔട്ട്ഡേറ്റഡ് കാസറ്റ്, അവതരിപ്പിക്കുന്നത് AR. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൗസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ആതിര ഗണേഷ്, നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. O800-5747-22. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും, ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. Phone number 09218-4000. Oro yatrayum oru anugrahamanu. Sahyon Tours and Travels.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
അല്ല, വിസ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തോ?
ഇല്ല, ഞാൻ ആകെ കൺഫ്യൂസ്ഡാ.
എന്തിന്? നമ്മുടെ സ്വന്തം മലയാളി ഇമിഗ്രേഷൻ അഡ്വൈസർ ആതിര ഗണേഷിനെ വിളിക്കൂ. സ്റ്റുഡന്റ് വിസ മുതൽ റെസിഡൻസി വരെ എല്ലാം ഈസി ആയി ചെയ്തുതരും. 0223684349 നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്. നെസ്റ്റ ബെസ്റ്റ.
നമസ്കാരം സ്നേഹമുള്ള ശ്രോതാക്കളെ, ഞാൻ എ ആർ. ഇന്ന് നമ്മുടെ ഔട്ടേഡ് കേസറ്റിൽ കേൾക്കുന്നതും സംസാരിക്കാൻ പോകുന്നതുമായ വിഷയം മറ്റൊന്നുമല്ല, പ്രണയത്തിന്റെ പൂർത്തികാരമായ വിവാഹത്തെക്കുറിച്ചാണ്. നമ്മുടെ ഏവരുടെയും ജീവിതത്തിലെ ഏറ്റവും വിശേഷപ്പെട്ടതും പ്രാധാന്യവുമേറിയതുമായ ദിവസം. അതിനുപരി ഒരുപാട് പേരുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരവുമാണ് ഈ ഒരു ദിവസം. എന്റെ പ്രിയപ്പെട്ട അച്ഛൻ പണ്ടൊരു വീഡിയോഗ്രാഫറായിരുന്നു. പണ്ടെന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും കണ്ടുമുട്ടിയ കാലത്തെ കാര്യമാണ്. തളിപ്രമ്പ് ടൗണിൽ അച്ഛനൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. കല്യാണങ്ങളുടെയും ജീവിതത്തിന്റെയും പല നിറങ്ങൾ പകർത്തിയതുകൊണ്ടാവും അച്ഛൻ ആ സ്റ്റുഡിയോ കിട്ട പേര് വർണ്ണം എന്നായിരുന്നു. എന്റെ ചെറുപ്പകാലത്തെ ഓർമ്മകൾ പലതും ഈ സ്റ്റുഡിയോയുമായി വളരെ ബന്ധപ്പെട്ടതാണ്. അച്ഛൻ കല്യാണ വീഡിയോകളിൽ പാട്ടുകൾ ചേർക്കാൻ മണിക്കൂറുകളോളം ചെലവഴിക്കുമ്പോൾ ഞാനവിടെ പലപ്പോഴും നല്ല പോസ്റ്റാണ്. വീഡിയോ ടേപ്പൊക്കെ മിക്സ് ചെയ്ത് നല്ല നല്ല ഗാനങ്ങൾ ഈണത്തിൽ ചേർത്ത് ആളുകളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയുള്ള ഒരു അത്ഭുതകരമായ യാത്ര അച്ഛൻ സൃഷ്ടിക്കുമായിരുന്നു. അന്നത്തെ തളിപ്രമ്പിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിന്റെ മുകളിലായിരുന്നു ഈ സ്റ്റുഡിയോ. നൂറുകണക്കിനുള്ള പടികൾ കയറാൻ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ രണ്ടാമത്തെ നിലയിൽ നിന്ന് തന്നെ മുകളിലുള്ള ഒച്ചയിലുള്ള പാട്ട് കേൾക്കാമായിരുന്നു. ശബ്ദം കൂടിക്കൂടി വരുമ്പോൾ അറിയാം അങ്ങോട്ട് എത്താറായി എന്ന്. സ്കൂൾ ബസ്സിൽ നിന്ന് ടൗണിലിറങ്ങി അച്ഛന്റെ ജോലി കഴിയുന്നവരെ കാത്തിരിക്കണമായിരുന്നു വീട്ടിൽ പോകാൻ. ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് അച്ഛൻ വാങ്ങിത്തരുന്ന ചായയും വടയും മാത്രമായിരുന്നു ആകെയുള്ളൊരു ആശ്വാസം. അത്യാവശ്യം റിച്ചായ ദിവസങ്ങളിലാണെങ്കിൽ കട്ട്ലറ്റ് കിട്ടും. ഇത് കഴിഞ്ഞ് വീണ്ടും സ്റ്റുഡിയോയിലേക്ക്. ആരുടെയൊക്കെയോ കല്യാണം കാണണം, കുറെ പാട്ട് കേട്ട് ഹോംവർക്ക് മുഴുവൻ ചെയ്ത് തീർക്കണം, പിന്നെ ഒരു കെ എസ് ആർ ടി സി ബസ് കയറി വീട്ടിലോട്ട്. ഇത്രയൊക്കെ കേട്ടപ്പോൾ ചിലർക്കെങ്കിലും 90സുകളിലെ ഒരു പഴയ കല്യാണ വീഡിയോ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടാവായിരിക്കാം. കുറച്ച് പാട്ടുകൾ ഓർമ്മ വരുന്നുണ്ടാവും. അതിലെന്തായാലും ഉള്ളൊരു പാട്ടാണ് മണിമുറ്റത്താവണിപ്പന്തൽ. ഈ പാട്ടിന്റെ വരികളിൽ നിറയെ കല്യാണത്തിന്റെ ആഘോഷവും സന്തോഷവുമാണ്. മണിമുറ്റത്ത് നിർമ്മിച്ച പന്തലിനെക്കുറിച്ചും വധുവരന്മാരെക്കുറിച്ചും കല്യാണ ചടങ്ങുകളെക്കുറിച്ചുമുള്ള ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് കേരളത്തിലെ ഒരു കല്യാണത്തിന്റെ അന്തരീക്ഷം തന്നെ കടന്നു വരുന്നുണ്ട്. മലയാള സിനിമയിൽ ഏറ്റവും ഗംഭീരമായ സംഗീത ജോഡിയെന്ന് എന്റെ കാതുകൾക്ക് തോന്നിയവരാണ് ഈ പാട്ടിന് പിന്നിൽ. സംഗീതം വിദ്യാസാഗർ, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, ആലാപനം ദാസേട്ടനും സുജാത ചേച്ചി. നമുക്ക് കേൾക്കാം ഇന്നത്തെ ഔട്ട്ഡേറ്റ് കാസറ്റിലൂടെ.
മണിമുറ്റത്താവണി പന്തൽ മേലാപ്പു പോലെ അടിയാര തമ്പിളി പന്തൽ, മണിമുറ്റത്താവണി പന്തൽ മേലാപ്പു പോലെ അടിയാര തമ്പിളി പന്തൽ. മണവാട്ടി പെണ്ണറിഞ്ഞ ആ ഭൂമി പൂത്തിറങ്ങ, ഇന്നല്ലേ നിന്റെ കല്യാണം കണ്ണാടി പുല്ലേ, ഇന്നല്ലേ നിന്റെ കല്യാണം.
മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പു പോലെ അണിയാരത്തമ്പിൽ പന്തൽ,
കാണാൻ വരെ. മണിമുറ്റത്താവണി പന്നൽ മേലാപ്പ് പോലെ അണിയാര തമ്പിളി പന്നൽ.
അച്ഛന്റെ കടുത്ത ആരാധികയായ അമ്മ എപ്പോഴും പുകഴ്ത്തുന്ന ഒരു കാര്യമുണ്ട്, അച്ഛൻ ഈ കല്യാണ വീഡിയോകൾക്കായി തിരഞ്ഞെടുക്കുന്ന പാട്ടുകൾ. ദാസേട്ടനേക്കാൾ അമ്മയ്ക്ക് ഒരു പടി കൂടുതൽ ഇഷ്ടം പി ജയചന്ദ്രനോടായിരുന്നു. അച്ഛൻ മിക്സ് ചെയ്യുന്ന പാട്ടുകളിൽ അമ്മയ്ക്ക് ഏറെ പ്രിയമുള്ള പാട്ടാണ് 2003 പുറത്തിറങ്ങിയ മിഴി രണ്ടിലും എന്ന ചിത്രത്തിലെ ആലില താലിയുമായി വരുന്നി എന്ന ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ വിവാഹത്തിന്റെ സൗന്ദര്യവും പവിത്രതയും അനുരാഗവുമാണ് വിളിച്ചോതുന്നത്. ഗാനം വർണ്ണിക്കുന്നത് ഒരു മനോഹരമായ വിവാഹ രാത്രിയാണ്. ആവണി മാസത്തിലെ പൂർണ്ണചന്ദ്രനായും പൊയ്കയിൽ ആമ്പലായും വധുവിനെ ഉപമിക്കുന്ന വരികൾ പ്രകൃതിയുടെ സൗന്ദര്യവുമായി വിവാഹത്തെ ബന്ധിക്കുകയാണ്. ഗാനത്തിൽ വരനെയും വധുവിനെയും വിവരിക്കുന്ന രീതി വളരെ രസകരമാണ്. വരൻ മാളികയിൽ നിന്നും രഥമേറി വരുന്നതായും വധു ദേവലോകത്തിലെ ദേവിയെപ്പോലെ അലങ്കരിക്കപ്പെട്ടവളായുമാണ് വർണ്ണിക്കുന്നത്. പി ജയചന്ദ്രന്റെ മധുരസ്വരത്തിൽ ആലാപിച്ച ഈ ഗാനത്തിന്റെ വരികൾ രചിച്ചത് വയലാർ ശരത്ചന്ദ്ര വർമ്മയാണ്. സംഗീതം നൽകിയത് പ്രശസ്ത സംഗീത സംവിധായകൻ രവീന്ദ്രൻ. ഈ മനോഹരമായ ഗാനം കേൾക്കാൻ നമുക്ക് തയ്യാറാകാം. ആലില താലിയുമായി വരുന്നി എന്ന ഗാനം ഔട്ട്ഡേറ്റഡ് കാസറ്റിലൂടെ.
ിയുമായി വരുണി തിങ്കളേ ഇതിലേ ആവണി പൊയ്കയിൽ നാണമോലും ആമ്പലോവതുവായരികേ മാനത്തായ് മുകിലകലെ മറയും ഒരു യാമത്തിൽ അനുരാഗമലയും ഒരു മാനത്തായ് മുകിലകലെ മറയും ഒരു യാമത്തിൽ അനുരാഗമലയും ഒരു മാംഗല്യം രാവിൽ ആലില താലിയുമായി വരുമീ തിങ്കളേ ഇതിലേ ആവണി പൊയ്കയിൽ നാണമോലും ആമ്പലോവതുവായരികേ.
മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ മണവാട്ടിയായ വരമഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ മണവാട്ടിയായ വരമഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം വരവേൽക്കൂ മൈനേ നിറമംഗളമരുളു പോകിലമേ വരവേൽക്കൂ മൈനേ നിറമംഗളമരുളു പോകിലമേ മുരഭിലമായൊരു മണിയറമെനയു മധുവന മാനസമേ ാലിലത്താലിയുമായി വരുമീ തിങ്കളേ ഇതിലേ ഇതിലേ ആവണിപ്പൊയ്കയിൽ നാണമോടും ആമ്പതൂ വരുമായിയേ ണിഞ്ഞും നറുകുങ്കുമത്തിലകമോടെ കനകാംഗുലീയ മണിയുന്ന ദേവസവിധേവിലോല നീയേ ചന്ദനക്കുറിയണിഞ്ഞും നറുകുങ്കുമത്തിലകമോടെ കനകാംഗുലീയ മണിയുന്ന ദേവസവിധേവിലോല നീയേ ഇതളണിയുന്നല്ലോ കുമുദിനിയുടെ കനവനിലാവൊളിയിൽ ഇതളണിയുന്നല്ലോ കുമുദിനിയുടെ കനവനിലാവൊളിയിൽ പുതിയൊരു ജീവിത മണികയിലുണരു കുറുമൊഴി മുള്ളകളേ ആലിലത്താലിയുമായി വരുമീ തിങ്കളേ ഇതിലേ ഇതിലേ ആവണിപ്പൊയ്കയിൽ നാണമോലും ആമ്പലൂ വധുവായരികേ മാനത്തായി മുകിലകല മറയുമൊരു യാമത്തിൽ അനുരാഗമലിയുമൊരു മാനത്തായ് മുകിലകല മറയുമൊരു യാമത്തിൽ അനുരാഗമലിയുമൊരു മാംഗല്യം രാവിലത്താലിയുമായി വരുമീ തിങ്കളേ ഇതിലേ ഇതിലേ ആവണിപ്പൊയ്കയിൽ നാണമോരും
ലാലേട്ടന് എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തോളം ചേരുന്ന മറ്റൊരു ശബ്ദം വേറെയില്ല. അതും ലേറ്റ് നയൻറ്റീസ് ഏർലി 2000 കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഫാസ്റ്റായ കുറച്ച് അടിപൊളി പാട്ടുകളായാൽ ലാലേട്ടൻ തന്നെയാണ് പാടുന്നതെന്ന് തോന്നിപ്പോകും. ഇതിനോടൊപ്പം ലാലേട്ടന്റെ അസാധാരണമായ കഴിവുകൾ കൂടി ചേരുമ്പോൾ എത്ര കഠിനമായ വരികളായാലും ലിപ്സിൻ ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു പ്രയാസവുമില്ല. പാട്ടിന്റെ ഭാവം മുഴുവൻ അനായാസമായി പകർത്താൻ അദ്ദേഹത്തിന് കഴിയും. പാട്ടുകാരനല്ലെങ്കിലും ജന്മനാ പാട്ടുകാരൻ എന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ അഭയം. ഇനി പറയാൻ പോകുന്ന രണ്ട് പാട്ടുകളും ഇതിനുദാഹരണമാണ്. ആദ്യത്തേത് പ്രജ എന്ന സിനിമയിലെ ചന്ദ്രമണി എന്ന പാട്ടാണ്. വായിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണിത്. പാടാനെന്ന് വേണ്ട. ചന്ദ്രമണി സന്ധ്യകളിൽ നടത്തുന്ന നൃത്തം, രംഗവേദിയിലെ മംഗളാരവം, മുരളിയുടെ മധുരസ്വരം, ഇതെല്ലാം ഒരു വിവാഹത്തിന്റെ തലേ ദിവസത്തേക്കാണ് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ പാട്ടിലെ വരികൾ ശരിക്കും പാടാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതൊരു വെല്ലുവിളി തന്നെയാണ്. വരവീണകൾ മൃദുപാണികൾ എന്ന് തുടങ്ങുന്ന വരി ഒറ്റ ശ്വാസത്തിൽ പാടി നോക്കും, നിങ്ങളുടെ നാവ് കുഴഞ്ഞു പോകും, ശ്വാസം മുട്ടും, പക്ഷേ മനസ്സ് നിറയും. എന്തായാലും ഈ മനോഹര ഗാനം പലരുടെയും വിവാഹങ്ങളെയും അച്ഛന്റെ കുറെ കല്യാണ വീഡിയോകളെയും കൂടുതൽ മധുരമാക്കി. ചേട്ടൻ എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിന് അനിയൻ എം ജി ശ്രീകുമാർ ജീവൻ നൽകിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളിലൂടെ. നമുക്ക് കേൾക്കാം ഔട്ട്ഡേറ്റ് കാസറ്റ്.
ശാന്താകാരം സരസിജനയനം വന്ദേഹം ചിന്മയരൂപം
ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ധ്രുതതാളം സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ധ്രുതതാളം തരള മധുര മുരളിയുണർ പ്രണയഭരിത കവിതയുണർ മനസ്സു നിറയും മധുല ഹരിത മത മഹോത്സവം വരവീണകൾ മൃദുവാണികൾ മതമൊടു തിരുവടി തൊടുതട ശ്രുതി ചേരണ മലിവോണതിൽ അനുപദം അനുപദ മഴകായി മറിമുഖി മമസഹിമയിൽ നടയിവളുടെ നടനം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ധ്രുതതാളം 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 പൊൻകസവിടും ഇന്ദ്രനീല മേഘമെന്റെ ദൂതുപോയ ഹംസമായി മഞ്ഞൊരുകിയ മഞ്ചിമിടിലെ മന്ദഹാസദീപ്തിയോടെ നീ എനിക്കു തുമ്പ്രിയായി മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതക മഴ മൊഴി തിരയുകയായി മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതക മഴ മൊഴി തിരയുകയായി നിലവിലെ ജലകലികളിൽ ഉണരുമരിയ പ്രണയ കലിക തിരതുരയിടും ഒരു കടലിലെ ഗസലിൽ അലിയുമനസമായി ഇനി നിലവിലെ ജലകലികളിൽ ഉണരുമരിയ പ്രണയ കലിക തിരതുരയിടും ഒരു കടലിലെ ഗസലിൽ അലിയുമനസമായി വിതനപനിയിൽ വിരഹലിവിൽ ശിശിര ശരതമെഴുതിയ ചന്ദനമണി ചന്ദനമണി മൃദു ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ധ്രുതതാളം ബിംബമായി ശ്രാവണമണി മേടകളിൽ പാവുകൾ പറന്നരാവിൽ പൂവണിഞ്ഞ പുണ്യമായി ശ്രുതിപരമത സുഖലഹരികളിൽ ദിനം ദിനം മുഖരിതമിരുകുനുകൊലുസുകളിൽ ശ്രുതിപരമത സുഖലഹരികളിൽ ദിനം ദിനം മുഖരിതമിരുകുനുകൊലുസുകളിൽ എഴുതിയ മിഴിമുകുളം ഇതരുണ കിരണമണിയും അതിലെ ഹിവകണമണി അണിവിരലിലെ മലയ സലില മലിയവേ എഴുതിയ മിഴിമുകുളം ഇതരുണ കിരണമണിയും അതിലെ ഹിവകണമണി അണിവിരലിലെ മലയ സലില മലിയു മാത്രമായി മനസ്സിലിതലിലുണരു വലിയ ശിശിര ശലഭം എഴുതിയ ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ധ്രുതതാളം ധ്രുതതാളം ധ്രുതതാളം
തൊണ്ണൂറുകളുടെ അവസാനം ലാലേട്ടന്റെ ഒരു സുവർണ കാലം തന്നെയായിരുന്നു. തൊടുന്നതെല്ലാം പൊന്നാകുന്ന കാലം. പൗരുഷത്തിന്റെ പ്രതീകമായി നമ്മളിൽ ഉയരുന്ന കൂട്ടത്തിൽ പറ നിറയെ നല്ല ഗാനങ്ങളും സമ്മാനിച്ചു. എന്നിലെ വണ്ടിപ്രാന്തനും അനീത്യമാരെ ജീവനതുല്യം സ്നേഹിക്കുന്ന സഹോദരനും ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണ് ഉസ്താദ് എന്ന സിനിമ. വിവാഹത്തിന്റെ വിവിധ ഘട്ടങ്ങളെ വിവരിക്കുന്ന വരികളുള്ള ഒരു നല്ല ഗാനമുണ്ട് ഈ സിനിമയ്ക്ക്. വധുവിന്റെ നടത്തം, മണവാളന്റെ കാത്തിരിപ്പ്, കുടുംബത്തിലെ സന്തോഷം, ഇതെല്ലാം ഈ പാട്ടിലൂടെ നമുക്ക് അനുഭവിക്കാം. ഈ പാട്ടിന്റെ താളവും ഈണവും കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കാലുകൾ താളത്തിനൊപ്പം ചലിച്ചു പോകും. അത്രയ്ക്കൊരു ആകർഷണമുണ്ട് ഈ ഗാനത്തിന്. പഴയ തലമുറ പോലെ തന്നെ പുതിയ തലമുറയും ഒരുപോലെ ഏറ്റുവാങ്ങിയൊരു ഗാനം. ഇതിലെ മുത്തുമൊഴിയാണ്, മുല്ല മലരാണെന്ന വരികൾ എന്നും ഇൻസ്റ്റാഗ്രാമിൽ ഒരു തരംഗമാണ്. മറ്റൊരു ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ മാസ്റ്റർ പീസ് കൂടി കേൾക്കാം ഔട്ട്ഡേറ്റഡ് കാസറ്റിലൂടെ.
सोचे दिन नसलिया बिछुआ जैसे हाय राम जाने श्याम जाने तन मन मिलने से क्या होगा आगे चिल 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 बोली तालम ढक 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 डोल के मेलम और शहनाई पाडू गानम भैया हो भैया प्यार भैया मोहब्बत पेंडी न जरगन कल्याणम മലരാണ് കണ്ണ് കടലാണ് കൽവിൽ അരിവാണ് കൊഞ്ചി കുഴയുമ്പോ പുഞ്ചിരി അഴകാണ് അതിയേ നടന്നെന്നാലും ഒരു സിന്റെ കൊഞ്ചൽ കേൾക്കാം പൂന്തട്ടമിത്താൽ പോലും ചന്ദ്രബിംബം കാണാം പാളം മേളം ഗാനം പയ്യാ ഹോ പയ്യാ പ്യാർ പയ്യാ മൊഹബത്ത് പെണ്ണിനും ചെറുക്കനും കല്യാണം ാണ് മനസ് മയിലാണ് ചുണ്ടി ഗസലാണ് ഗസ് നിശലാണ് വാനി ഉയരുന്ന റംസാൻ തിറയാണ് ആദ്യത്തെ രാവാണല്ലോ അരികത്തൊരാളുണ്ടല്ലോ പാടാത്ത പാട്ടും പാടി പറയാത്ത കഥയും ചൊല്ലി
എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിച്ചുകൊണ്ട് This is AR signing off from Malayalam FM 104.6.
ഓണം തുഴയും മാൻമിഴികളെ സ്വപ്നം തഴുകും നേരം, സ്വപ്നം അരുളും താരണികളിൽ മോഹം മുതിരും നേരം. ഓണം തുഴയും മാൻമിഴികളെ സ്വപ്നം തഴുകും നേരം, സ്വപ്നം അരുളും താരണികളിൽ മോഹം മുതിരും നേരം. മിഥുനങ്ങളെ എന്നും മധുവിധുവാകാൻ ഭാവുകമേകുന്നു. ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ.
ശ്രോതാക്കൾ മലയാളം എഫ് എം 104.6 കേട്ടത് AR അവതരിപ്പിച്ച ഔട്ട്ഡേറ്റഡ് കാസറ്റ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൗസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ആതിര ഗണേഷ്, നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. Phone number 0921-84000. Oro yatrayum oru anugrahamaanu. Sahyon Tours and Travels.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
അല്ല, വിസ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തോ?
ഇല്ല, ഞാൻ ആകെ കൺഫ്യൂസ്ഡാ.
എന്തിന്? നമ്മുടെ സ്വന്തം മലയാളി ഇമിഗ്രേഷൻ അഡ്വൈസർ ആതിര ഗണേഷിനെ വിളിക്കൂ. സ്റ്റുഡന്റ് വിസ മുതൽ റെസിഡൻസി വരെ എല്ലാം ഈസിയായി ചെയ്തുതരും. 0223684349 നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്. നെസ്റ്റ ബെസ്റ്റ.
ഇതോടെ മലയാളം എഫ് എം 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും മലയാളം എഫ് എം 104.6 എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
കേരം തിങ്ങും ആവന ശ്രീലകം, കേരളം മോഹനം, കേരളം മോഹനം.